ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിനുള്ള രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം വിപുലീകരിക്കണമെന്ന നിലപാട് അന്താരാഷ്ട്ര വേദിയിൽ ആവർത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് രാജ്യം നൽകുന്ന പരമോന്നത അംഗീകാരമായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ജേതാക്കൾ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ചന്ദ്രയാൻ 3 ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ISRO ശാസ്ത്രജ്ഞർക്കാണ് ഇത്തവണത്തെ വിജ്ഞാൻ ടീം പുരസ്കാരം. വിജ്ഞാൻ രത്ന അവാർഡ് IIST മുൻ ഡയറക്ടർ പ്രൊഫസർ ജി പത്മനാഭന് സമ്മാനിച്ചു. തിരുവനന്തപുരം CSIR ശാസ്ത്രജ്ഞൻ ഡോക്ടർ അനന്തരാമകൃഷ്ണൻ വിജ്ഞാൻ ശ്രീ പുരസ്കാരം നേടി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്, ISRO ചെയർമാൻ എസ് സോമനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി വാഴ്സയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമകാലിക പ്രാധാന്യമുള്ള നിരവധി വിഷയങ്ങൾ നേതാക്കൾ ചർച്ച ചെയ്യും. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും നേതാക്കൾ ആശയങ്ങൾ പങ്കുവയ്ക്കും. പോളണ്ട് പ്രസിഡന്റ് ആന്ദ്രേ ഡൂഡയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പോളണ്ടിലെ ഇന്ത്യൻ സമൂഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
ലോകരാജ്യങ്ങളുമായി അടുപ്പം കാത്തുസൂക്ഷിക്കുക എന്ന നയമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. യുദ്ധത്തിന് പകരം ചർച്ചകൾക്കും നയതന്ത്രത്തിനും പ്രാധാന്യം നൽകുന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത്. സമാധാനത്തിനായി നിലകൊള്ളുന്ന ഇന്ത്യയെ ലോകം വിശ്വബന്ധുവായാണ് കാണുന്നതെന്നും പോളണ്ടിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെ ശ്രീ മോദി പറഞ്ഞു. 2 ദിവസത്തെ പര്യടനത്തിനായി ഇന്നലെ വൈകുന്നേരം പോളണ്ടിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത്. പോളിഷ് വ്യാപാര പ്രമുഖരുമായും പ്രശസ്ത വ്യക്തികളുമായും ശ്രീ മോദി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നാളെ യുക്രൈനിലെത്തുന്ന പ്രധാനമന്ത്രി യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്തും. 1992 ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുന്നത്. റഷ്യ യുക്രൈൻ സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ ശ്രീ മോദി സെലൻസ്കിയുമായി പങ്കുവയ്ക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമ പോസ്റ്റുകളിൽ സുപ്രീംകോടതി നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയം. കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര്, ഫോട്ടോ, വീഡിയോ തുടങ്ങിയവ ഉപയോഗിക്കുന്നത് സുപ്രീംകോടതി കർശനമായി വിലക്കിയിരുന്നു. ഇത് പാലിക്കാത്തവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കേസ് അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. കേസിൽ സുപ്രീംകോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കേരള സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി. റിപ്പോർട്ടിലുള്ളത് ഗുരുതര കണ്ടെത്തലുകളാണെന്നും കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. ഹർജിയിൽ വനിതാ കമ്മീഷനെ കോടതി കക്ഷി ചേർത്തു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കരുനാഗപ്പള്ളിയിലെ മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിക്കും. നാഗർകോവിലിലെ അമൃത സർവകലാശാല ക്യാമ്പസിന്റെ ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുത്തിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെത്തുന്ന മന്ത്രി നാളെ ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് റിപ്പോർട്ട് കൈമാറുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ദുരന്ത മേഖലയിലെ തുടർ പ്രവർത്തനങ്ങൾ. മുംബൈ തിരുവനന്തപുരം വിമാനത്തിലെ ബോംബ് ഭീഷണി വ്യാജമാണെന്ന് പോലീസ്. വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് ഇന്ന് രാവിലെ അടിയന്തരമായി നിലത്തിറക്കിയിരുന്നു. പൈലറ്റിന് ലഭിച്ച ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമാനം നിലത്തിറക്കിയത്. 137 യാത്രക്കാരെയും സുരക്ഷിതരായി പുറത്തെത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ ബോംബ് ഭീഷണി ഇല്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഫോൺ സന്ദേശത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 113-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നമോ ആപ്പ്, മൈ ഗവ് പ്ലാറ്റ്ഫോം, ടോൾ ഫ്രീ നമ്പരായ 1800 11 7800 എന്നിവയിലൂടെ നാളെ വരെ അറിയിക്കാം. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പോഷകബലം പ്രാണബലം സെമിനാർ തിരുവനന്തപുരത്ത് ഇന്ന് നടന്നു. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പ്രശസ്ത സാഹിത്യകാരി റോസ്മേരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രഥമ ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 23-ന് ചന്ദ്രയാൻ 3 ദൌത്യത്തിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിക്രം ലാൻഡർ ഇറക്കിയതിന്റെ സ്മരണയിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. രാജ്യമെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികളാണ് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് നാളെ നടക്കുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം കൂടുതൽ രാജ്യങ്ങൾക്ക് നൽകുന്നതിന് നേർക്കുള്ള എതിർപ്പുകൾ തള്ളിക്കളയണമെന്ന് ഇന്ത്യ. ആഫ്രിക്കയ്ക്ക് അർഹമായ സ്ഥാനം രക്ഷാസമിതിയിൽ നിഷേധിക്കുന്നത് ശരിയല്ലെന്നും ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. സിയേറ ലിയോണിന്റെ നേതൃത്വത്തിൽ സമാധാനം വിഷയമാക്കി നടന്ന ഉന്നതതല ചർച്ചയിലാണ് ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധി ആർ രവീന്ദ്ര ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഫ്രിക്കയ്ക്ക് രക്ഷാസമിതിയിൽ 2 സ്ഥിരം സീറ്റുകൾ നൽകുന്നതിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ മരുന്ന് നിർമ്മാണ കമ്പനിയിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 17. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്നും അനാസ്ഥ കണ്ടെത്തിയാൽ ഫാക്ടറി മാനേജ്മെന്റിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആന്ധ്ര മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അറിയിച്ചു. ഖേലോ ഇന്ത്യ അസ്മിത യോഗാസന ലീഗിന് ഇന്ന് ബീഹാറിലെ പാറ്റ്നയിൽ തുടക്കം. 3 ദിവസത്തെ പരിപാടിയിൽ ബീഹാർ, ജാർഖണ്ഡ്, അസം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 500 വനിതാ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. യോഗാസന ലീഗിന് ശനിയാഴ്ച സമാപനമാകും. അസമിലെ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് പ്രത്യേക വ്യവസ്ഥകൾ പ്രകാരം വിവാഹങ്ങൾ അനുവദിക്കുന്ന 1935 നിയമം റദ്ദാക്കുന്ന ബില്ലിന് സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. അസമിലെ പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കാനുള്ള സുപ്രധാന നടപടിയാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ബില്ല് അടുത്ത സമ്മേളനത്തിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഗാസ ഈജിപ്ത് അതിർത്തിയിലെ സൈനികരെ പിൻവലിക്കാൻ സമ്മതിച്ചെന്ന വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് നിഷേധിച്ചു. ഗാസ മുനമ്പിനും ഈജിപ്തിനുമിടയിലുള്ള പ്രധാന അതിർത്തി പ്രദേശമായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിച്ചതായി തിങ്കളാഴ്ച യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 199 പോയിന്റ് ഉയർന്ന് 81,104-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 57 പോയിന്റ് നേട്ടത്തിൽ 24,828-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 53,440 രൂപയും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 6,680 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിനുള്ള രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കേസിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി. ഐക്യരാഷ്ട്രരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വം വിപുലീകരിക്കണമെന്ന നിലപാട് അന്താരാഷ്ട്ര വേദിയിൽ ആവർത്തിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.